പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ?
അതെ, ഒരു നല്ല പോഡ്കാസ്റ്റ് ഉള്ള മൂടാണ്.
സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദിസ് ഇസ് ജീന
ആൻഡ് ആത്മി ആൻഡ് വെൽക്കം ടു ഓട്ടപാത്രം.
ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഓഡിയൻസില് തന്നെ ഒരു മെമ്പർ സജസ്റ്റ് ചെയ്തതാണ്. ആ ടോപ്പിക് എന്താണെന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ഓഡിയൻസ് മെമ്പറെ തന്നെ വിളിക്കുകയാണ്. ജോൺ, കേൾക്കാമോ?
യെസ്, ആഗ്നി, കേൾക്കാം.
ജോൺ, എന്താണ് നമ്മളെ ടോപ്പിക്?
സോഷ്യൽ ഡിലേമ എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഫിലിം ഫ്രം നെറ്റ്ഫ്ലിക്സ്.
ഇപ്പൊ സോഷ്യൽ ഡിലേമ എന്ന് പറയുന്ന ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിലെ ചുമ്മാ റെക്കമെൻഡേഷനിൽ വന്നപ്പോ കണ്ടതാണോ അതോ ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ പോയി കണ്ടതാണോ?
അതിന്റെ ഒരു ഫണ്ണി സ്റ്റോറിയാണ് ആക്ച്വലി. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ്സിലൂടെ രണ്ടു മൂന്ന് പേര് പോസ്റ്റ് ചെയ്തത് കണ്ടു. അപ്പൊ ഞാൻ അത് കണ്ടില്ല, ബട്ട് ദെൻ എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അത് വാച്ച് ചെയ്ത. സോ ദാറ്റ്സ് ദ ഐറണി ഇൻ ദിസ്. സോഷ്യൽ ഡിലേമ കാണാനുള്ള കാരണം ഇൻസ്റ്റാഗ്രാമും വാട്സ്ആപ്പ് ഒക്കെ ആയിരുന്നു, സോഷ്യൽ ആപ്പ് വെച്ച്.
അതുപോലെ തന്നെ ഒരു ഐറണിയാണ് ജോൺ എന്റെ കാര്യത്തിലും. സോഷ്യൽ ഡിലേമ കണ്ടിട്ട് എല്ലാരോടും സോഷ്യൽ ഡിലേമ കാണണം എന്നും സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഉപയോഗം കുറയ്ക്കണം എന്നും എനിക്ക് പറയാൻ പറ്റിയതും സോഷ്യൽ മീഡിയയിലൂടെ തന്നെയായിരുന്നു.
എക്സാക്ട്ലി, ഡോക്യുമെന്ററി അത് സോഷ്യൽ പ്ലാറ്റ്ഫോംസ് മൊത്തത്തിൽ നല്ലതല്ല എന്നല്ല പറയുന്നത്, ദ വേ വി യൂസ് ഇറ്റ് അതിന്റെ ഒരു ഇമ്പാക്ട് ആണ് അത് കൂടുതലും സ്പെസിഫൈ ചെയ്യുന്നത്.
ആ റെക്കമെൻഡേഷൻ ഞങ്ങൾക്ക് തന്നതിന് ജോണിനോട് ഒത്തിരി താങ്ക്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കണ്ടിട്ട്. പിന്നെ ഒരു ചോദ്യം ജോണിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ ഈ സമൂഹത്തിന് ഇങ്ങനെ ഒരു സീരീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേക്കപ്പ് കോളിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നാൻ കാരണം എന്തായാലും
എനിക്ക് ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റാൻ കാരണം എന്റെ സോഷ്യൽ മീഡിയ യൂസേജ് തന്നെയാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പൊ ചുമ്മാ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്പ് എടുത്തു, അത് നമ്മൾ ഡെയിലി എത്ര യൂസ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ദ നമ്പർ ഇസ് സോ ഹ്യൂജ്. ഇൻഫാക്ട് ഇൻസ്റ്റാഗ്രാമിന്റെ സെറ്റിംഗ്സിൽ തന്നെ അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് മൈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ദേ വിൽ ഷോ യു ഈച്ച് ഡേ ഹൗ മച്ച് യു ഹാവ് യൂസ്ഡ്. എന്റെ കേസിൽ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 3 to 4 hours യൂസ് ചെയ്തിരുന്നു. ബട്ട് ദെൻ ഞാൻ ഐ ഹാവ് സ്റ്റാർട്ടഡ് റെഡ്യൂസിങ് ഇറ്റ്. ഐ ഹാവ് കെപ്റ്റ് എ ലിമിറ്റ് ഫോർ അറൌണ്ട് 30 minutes. പക്ഷെ അതും എനിക്ക് പറ്റുന്നില്ല, ഞാൻ 1 hour യൂസ് ചെയ്യുന്നുണ്ട്. Compared to 3 to 4 hours, it is reduced to 1 hour. So, ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് മുമ്പൊക്കെ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ട്വിറ്ററും റെഡിറ്റും അതൊക്കെ അതിനെയാണ് നമ്മളൊരു പ്രൊഡക്റ്റായി കണ്ടിരുന്നത്. പക്ഷേ നൗ ദ ആക്ച്വൽ സിനാരിയോ ഇസ് ദോസ് പ്ലാറ്റ്ഫോംസ് ആർ യൂസിംഗ് വി ഹ്യൂമൻസ് ആസ് എ പ്രൊഡക്റ്റ്.
ജോൺ പറഞ്ഞത് നമ്മളെല്ലാവരും ലൈക് നമ്മളുടെ ഓഡിയൻസ് ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറയാറുണ്ട്. നമ്മള് ആദ്യം നിങ്ങൾ തന്നെ ഒരു ഗസ് എടുക്കുക, ലൈക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം യൂസേജ് അല്ലെങ്കിൽ യൂട്യൂബ് യൂസേജ് ഡെയിലി എത്രയായിരിക്കും എന്ന്, എന്നിട്ട് ഒന്ന് പോയി നോക്കുക, എന്നിട്ട് ഡു ഷെയർ ഇറ്റ് വിത്ത് അസ് എത്രയാണ് എത്രയായിരുന്നു അതിന്റെ ഡിഫറൻസ് ഉള്ളത്. അപ്പോ ഈ സോഷ്യൽ ഡിലേമയെ കാണുമ്പോൾ പേടിയാവും, ലൈക് ആ അൽഗോറിത്തിന്റെ അതും അതൊക്കെ കാണുമ്പോ. പക്ഷെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല, കാരണം ഒരു ഫോമും ഉണ്ടേ.
വളരെ കുറവായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളെ എനിക്കറിയാം, നമുക്ക് ആളെ വിളിച്ചാലോ? അപ്പൊ എന്റെ ഒരു അടുത്ത സുഹൃത്ത് ഞങ്ങളെല്ലാം കിറ്റി എന്ന് വിളിക്കുന്ന ക്രിസ്റ്റി. കിറ്റി, കിറ്റിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ യൂസേജ് എത്രയാണ്? ആവറേജ് ആക്ടിവിറ്റി നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പൊ നോക്കാം.
35 minutes
ആവറേജ് ആക്ടിവിറ്റി ഡെയിലി അല്ലേ? ഭയങ്കര ലോ ആണല്ലോ.
ക്വാറന്റൈൻ ഒക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ കൂടിയതേയുള്ളൂ. നോർമലി വേണമെങ്കിൽ ആവറേജ് 5 minutes ഒക്കെയാണ് വരാറുള്ളൂ.
അയ്യോ, നോർമൽ 5 minutes ഒക്കെയാണ്? ക്വാറന്റൈൻ സ്പെഷ്യൽ ആണല്ലോ ഇത് വരുന്നത്. എനിക്ക് ക്വാറന്റൈൻ സ്പെഷ്യൽ വന്നത് 2-2.5 hours എന്നിട്ട് ആ ഒരു ഈ നമ്മുടെ സോഷ്യൽ ഡിലേമ എപ്പിസോഡ് ഒക്കെ കണ്ടതിന് ശേഷം ആണ് ഞാൻ ഒന്ന് കുറച്ചത്. എന്നിട്ട് ഞാൻ 1 hour റിമൈൻഡർ ഒക്കെ സെറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് 1 hour എത്തിച്ചോണ്ടിരിക്കയാണ്. ആഗ്നിയുടെ എത്ര ആഗ്നി?
24 minutes.
ഓ, കുഴപ്പമില്ല. അപ്പൊ കിറ്റിയോട് ചോദ്യം എന്താന്ന് വെച്ചാല്, ഇത്രയും സമയം ഓൺലൈൻ ചെലവഴിക്കാതെ, അതായത് 5 minutes ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് എങ്ങനെയായിരുന്നു ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരുന്നത്? അല്ലെങ്കിൽ അതിന്റെ പേരിൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? വാട്സാപ്പ് ഇല്ല അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല എന്നുള്ളതിന്റെ പേരില് ഫ്രണ്ട്സുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് എങ്ങനെയാ മാനേജ് ചെയ്തോണ്ടിരുന്നത്?
ആക്ച്വലി ഞാൻ പണ്ട് തൊട്ടേ അധികം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഫ്രണ്ട്സിനെ ഒക്കെ ആണെങ്കിലും നോർമലി കൂടുതലും ഞാൻ ലൈക് വിളിക്കാറേ ഉള്ളൂ. ഇപ്പൊ വാട്സപ്പ് ആണെങ്കിലും ഞാൻ പിന്നെ കുറച്ചുകൂടെ കോളേജിൽ കയറി കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് പിറകി കഴിഞ്ഞിട്ട് ലൈക് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടാണ് വാട്സപ്പ് ആണെങ്കിലും കുറെ കൂടെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഫ്രണ്ട്സിനെ ഒക്കെ ആണെങ്കിൽ മാക്സിമം ഞാൻ വിളിക്കാൻ നോക്കും, ബിക്കോസ് എനിക്കിപ്പം ടെക്സ്റ്റ് ചെയ്താലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് വിളിക്കുന്നതാണ് തോന്നാറ്. കാരണം വിളിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഒരു ക്ലോസ് ആവാനായിട്ട് ഇപ്പൊ വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ തോന്നാറ്. പിന്നെ ഞാൻ ഇപ്പൊ പിന്നെയും ടെക്സ്റ്റും ചെയ്യും, പക്ഷെ ഞാൻ അങ്ങനെ ഒത്തിരി ടെക്സ്റ്റ് ലൈക്ക് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ചെയ്യും, ലൈക് ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാളും അല്ല. എന്നാൽ പക്ഷെ എനിക്ക് അഡിക്റ്റും അല്ല, ബിക്കോസ് എനിക്കറിയാം ലൈക് ഇപ്പൊ വേണ്ടാന്ന് നോക്കുവാണെങ്കിൽ വേണ്ടാന്ന് നോക്കാൻ അറിയാം, അങ്ങനെ ഒരാളെ. പിന്നെ ഇപ്പൊ ഫ്രണ്ട്സിനെയൊക്കെ ആണെങ്കിൽ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ കുറെ കൂടെ ക്ലോസ് ആവാറുണ്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല ഡെഫിനറ്റ്ലി, പക്ഷെ ഇപ്പൊ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ വിളിക്കും, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്.
എനിക്ക് ആ ഒരു ഉത്തരം ഭയങ്കര ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാല് ഈ ടെക്സ്റ്റ് ചെയ്യുമ്പോ ഉള്ള ഒരു പ്രശ്നം എന്നറിയോ, അപ്പുറത്തേക്കുന്ന ആളുടെ ഇമോഷൻ എന്താ നമുക്കറിയത്തില്ല. പറയുന്ന സെന്റൻസ് ദേഷ്യാണോ, അവര് സന്തോഷിച്ചാണോ പറയുന്നത്, അതറിയാൻ പറ്റില്ല. ആ ഒരു രീതിയിലുള്ള ഒരു കണക്ഷൻ കൂടുതലും വിളിച്ചും അല്ലെങ്കിൽ ബെറ്റർ വോയിസ് ചാറ്റ് അറ്റ്ലീസ്റ്റ് അല്ലെ, അങ്ങനെയൊക്കെ ആണ്.
സൃഷ്ടി, അപ്പോ നമ്മളുടെ കുറെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞത് അവരെല്ലാവരും ഈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഫീഡിനോട് ഒരു അഡിക്ഷൻ അവർക്ക് വന്നിട്ടുണ്ടെന്നാണ്. കിറ്റിക്ക് എന്താണ് തോന്നുന്നത്, ഒരു അഡിക്ഷൻ എന്നൊരു പ്രൊസീജിയർ ഉണ്ടോ, നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ?
എനിക്ക് ഇപ്പൊ തോന്നുന്നു ഒത്തിരി ആൾക്കാർ സോഷ്യൽ മീഡിയ അഡിക്ട്സ് ആണ് തോന്നാറുണ്ട്. ബിക്കോസ് ഇപ്പൊ എല്ലായിടത്തും കാണുകയാണെങ്കിലും എല്ലാരും തന്നെ 24/7 ലൈക് ഫോണിലും പിടിച്ചോണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കി ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം ഇപ്പൊ ലൈക് അവർ എനിക്ക് ഒത്തിരി തോന്നാറുണ്ട്, കാരണം ഇപ്പത്തെ പിള്ളേർക്ക് ഒത്തിരി പ്രൊഡക്റ്റീവ് ആയിട്ട് ലൈക് ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഇപ്പൊ കുറെ പേരാണ് ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ കാണാറുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലൈക് കണ്ടിന്യൂസ്ലി ഫോണിലായിരിക്കും. അല്ല ഇപ്പൊ നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അടുത്തുള്ള പിള്ളേർ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ലൈക് ജേർണിയുടെ സ്റ്റാർട്ടഡ് എൻഡ് വരെ ഫോൺ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമായിരിക്കും. ഇപ്പൊ ലൈക് പുറത്തോട്ട് ഒരു നോക്കത്തോന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ തോന്നുമ്പോഴത്തേക്ക് എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ ഒത്തിരി അഡിക്റ്റ്. പിന്നെ ഇപ്പൊ സൈബർ ബുള്ളിങ്ങും ഇപ്പൊ ഓൺലൈൻ കൂടെ എല്ലാവരും ഹേറ്റ്പ്രൈഡ് സ്പ്രെഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പൊ ഒത്തിരി അതൊക്കെ കുറെ കൂടുന്നുണ്ട്. ബിക്കോസ് ആൾക്കാർക്ക് തന്നെ ഒരു ഇതില്ല, അവരെന്താണ് ലൈക് ഒരു പബ്ലിക് ആയിട്ടുള്ള ഫോറമിൽ പോസ്റ്റ് ചെയ്യുന്നതെന്നോ അങ്ങനെയൊന്നും ഇപ്പൊ ആർക്കും ഒരു കൺട്രോൾ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ അഡിക്റ്റ് ആവുന്നതും ലൈക് നോർമൽ ഉള്ള യൂസും അത് രണ്ട് ഡിഫറെന്റ് ആണ്. ബിക്കോസ് കുറച്ചൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, കാരണം നമുക്ക് ഒത്തിരി അതിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ അഡിക്റ്റ് ആകുമ്പോഴത്തേക്കാണ് അതിന്റെ ഇമ്പാക്ട് വേറെ ആവുന്നത്.
ആക്ച്വലി അഗ്നി, നമ്മളിപ്പോ കിറ്റിയായിട്ട് സംസാരിച്ച ആ ഒരു ഇത് വന്നില്ലേ, അപ്പൊ അവള് ലാസ്റ്റ് പറഞ്ഞ ഒരു എന്താ ഇപ്പോഴത്തെ കുറെ കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി ക്വാറന്റൈൻ ഈ ഒരു എന്നാ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നത്. നമ്മൾ അവിടെ ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഔട്ട് ആകുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം ഞാനും ഈയിടെ അങ്ങനെ ഒരു സിമിലർ സിറ്റുവേഷനോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഇപ്പൊ ജസ്റ്റ് വർക്ക് റിസൈൻ ചെയ്ത് പഠിക്കാൻ കയറിയതേ ഉള്ളൂ. അപ്പൊ ആ കയറിയ സമയം ആയതുകൊണ്ടും ഞങ്ങൾക്ക് സ്റ്റുഡൻസ് എല്ലാവരും തമ്മിൽ പരിചയം ആയിട്ടില്ല. ഇപ്പൊ എല്ലാരും തമ്മിൽ കണക്ട് ചെയ്യുന്നത് വാട്സാപ്പ് വഴിയാ. ഞങ്ങളുടെ എന്താ ടീച്ചേഴ്സുമായിട്ട് പോലും കണക്ട് ചെയ്യുക ഡൗട്ട് ചോദിക്കാൻ വാട്സാപ്പ് ആണ്, അല്ലെങ്കിൽ നമ്മള് പുതിയ പുതിയ വെബിനാർ ഇവന്റ്സ് ഇതിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ അറിയുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും. അപ്പം 24/7 വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, മെയില് ഇത് എനിക്ക് യൂസ് ചെയ്യാൻ ഞാൻ ഫോഴ്സ്ഡ് ആവുകയായിരുന്നു. അതുവരെ ഒരു സോഷ്യൽ മീഡിയ പ്രോബ്ലം എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇത്രയും അങ്ങ് തുടങ്ങി, വല്ലാത്ത ഒരു അഞ്ചാറ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് ഓവർവെൽംഡ് ആയിപ്പോയി. അപ്പൊ ആ ഒരു സമയത്താണ് കൃത്യം ഞാൻ നമ്മുടെ സോഷ്യൽ ഡിലിമ കാണുന്നതും. അത് കണ്ടതിന് ശേഷം ഞാൻ വല്ലാണ്ട് ഡീപ്ലി എന്താ പറയുന്ന മൂവ്ഡ് ആയി എന്ന് വേണം പറയാൻ. വെച്ചിട്ട് ഞാൻ നേരെ പോയി എല്ലാ ആപ്പും, ഞാൻ ഇതുവരെ ഒരു ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാം പോയി ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ എപ്പോഴും ഞാൻ കയ്യിൽ ഫോൺ പിടിച്ചിട്ടായിരിക്കും പോവാ. ജസ്റ്റ് അടുക്കള വരെ ഒന്ന് പോകണമെങ്കിൽ പോലും കയ്യിൽ ഫോൺ കാണും. ഇപ്പോ ഞാൻ ഫോൺ ടേബിളിൽ വെച്ചിട്ട് റൂമിൽ ലീവ് ചെയ്തിട്ട് ഞാൻ പോവും. പിന്നെ തിരിച്ച് ഞാൻ എന്റെ വർക്ക് അന്വേഷിക്കാൻ വേണ്ടി വരുമ്പോൾ മാത്രമേ ഞാൻ ഫോൺ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് സോഷ്യൽ മീഡിയ വെച്ച്.
സോഷ്യൽ ഡിലേമ വെച്ചിട്ടാണ്,
സോഷ്യൽ ഡിലേമ വെച്ചിട്ടും സോഷ്യൽ മീഡിയ അഡിക്ഷൻ വെച്ചിട്ടും.
ഇപ്പോ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ നമ്മള് നേരത്തെ എല്ലാം നമ്മളൊരു ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിലും ലൈക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഒക്കെ കോളേജിലല്ലോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളതൊരു ഓപ്ഷണൽ എൻട്രി, കുറച്ചുപേര് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുമെങ്കിലും ഇന്ന് അതൊരു നെസസിറ്റിയാണ്. പ്രത്യേകിച്ച് ഒരു പാൻഡമിക് എന്ന് പറയുന്ന ടൈമില് ഈ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് നെസസിറ്റിയാണ് സോഷ്യൽ മീഡിയ. വാട്സപ്പും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമ്മൾ ആൾക്കാരെ കാണുന്നുള്ളൂ, അല്ലാതെ വേറെ പോയി ആൾക്കാരെ കാണുക എന്നൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എടുക്കരുത്. പക്ഷെ അപ്പൊ അതെ, എൻകറേജ് ചെയ്തെന്ന് പറയുന്നു. അപ്പൊ സോഷ്യൽ മീഡിയ എല്ലാവരും യൂസ് ചെയ്യാ പ്ലീസ്. അങ്ങനെ ഒരു നെസസിറ്റിയുടെ ലൈറ്റിലാണ് നമ്മൾ സോഷ്യൽ ഡിലേമ എന്നുള്ള ഇത് കാണേണ്ടത്. നമുക്ക് വേണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ചെയ്ത് വെച്ചോ എന്ന് പറയുമ്പോൾ, ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുന്ന കാര്യം ചെയ്യുന്ന വന്നപ്പോ ഞാൻ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോ ഇപ്പൊ വർക്കിന്റെ ആവശ്യമുള്ള എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ആവശ്യമുള്ള എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ എല്ലാം വാട്സപ്പിലൂടെ ആയിരിക്കും വരുന്നത്. അപ്പോ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തൊരു കാര്യമായി മാറിയിരിക്കുന്നു.
അല്ല, ഞാൻ അതെങ്ങനെയാണ് ഡീൽ ചെയ്തെന്നറിയോ? പാക്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞ മെയിലില് അത്യാവശ്യം ഇമ്പോർട്ടൻസ് സാധനം, അതായത് മേജർ ഇമ്പോർട്ടൻസ് ഉള്ള സാധനം മെയിലിലേക്കും വരിക. പിന്നെ വാട്സാപ്പില് ആവശ്യമില്ലാതെ തോന്നുന്ന ഗ്രൂപ്പ്സ് എല്ലാം മ്യൂട്ട് ചെയ്യും. നമ്മൾ ഓവർവെൽംഡ് ആകുന്നത് എപ്പോഴാണെന്നറിയാവോ? നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകളും ഉണ്ട്, ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളും ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തത് മ്യൂട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളതിന്റെ നോട്ടിഫിക്കേഷൻ മാത്രം നമ്മുടെ മൊബൈലിൽ വരുന്നത് പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ട്വിറ്റർ എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ അധികം യൂസ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു സോഷ്യൽ ഡിലമ കണ്ടതിന് ശേഷം. കാരണം എനിക്ക് ഈ സ്ക്രോളിങ്ങിന്റെ പ്രശ്നം ഉണ്ട്, ഞാൻ അവരും ഇവരും പറയുന്ന എല്ലാം വായിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുറെ സാഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഡിസാസ്റ്ററിന്റെ ന്യൂസ് ഒക്കെ വരുമ്പോൾ അത് മുഴുവൻ സ്ക്രോൾ ചെയ്ത് ഡൂം സ്ക്രോളിങ്ങിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് ട്വിറ്റർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഞാൻ ഡിസൈനിലായതുകൊണ്ട് ഞങ്ങളുടെ ഡിസൈൻ കമ്മ്യൂണിറ്റിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അഗൈൻ അവിടെയും നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെ ഓഫ് ചെയ്യണം, ഏതൊക്കെ ഓഫ് ചെയ്യണ്ടെന്ന് തീരുമാനിക്കാനുള്ള ഒരു കൺട്രോൾ ഉണ്ട്. ആക്ച്വലി ആപ്പ് സെറ്റിംഗ്സിൽ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പേരും കയറി നോക്കൂന്ന്. പക്ഷെ നമുക്ക് തീരുമാനിക്കാം ഏത് ടൈപ്പ് പോസ്റ്റ്സ് ആണ് നിങ്ങൾക്ക് അലേർട്ട് വേണ്ടത്, ഏതിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്തത്. ഏതോ ഒരു യൂസർ എവിടെയോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു അലേർട്ട് അവരുടെ ആവശ്യമില്ല. അപ്പൊ അത് ഓഫ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുമായിട്ടൊരു പീപ്പിൾ ഇൻവോൾവ്മെന്റ് വരുന്ന തരത്തിലുള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ അതുകൂട്ട് നോട്ടിഫിക്കേഷൻസോ മാത്രം ഓൺ ആക്കി വെക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് ഒരു നോട്ടിഫിക്കേഷനും വരാതെ ഫോൺ ഒരിക്കലും വൈബ്രേറ്റ് ചെയ്യാന്നുള്ള നമുക്ക് വെക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ആ എന്താ നോട്ടിഫിക്കേഷൻ വരുമ്പോ എടുത്ത് തുറന്നു നോക്കുന്ന ആ ഹാബിറ്റ് കുറയ്ക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും.
ഇൻസ്റ്റാഗ്രാമിന്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞപ്പോഴാണ്, നമ്മള് ഇൻസ്റ്റാഗ്രാം എടുത്തില്ലെങ്കിൽ പോലും അവര് ആരൊക്കെയോ സ്റ്റോറി ഇട്ടു, ആരൊക്കെയോ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം എടുത്തില്ലെങ്കിൽ അപ്പൊ തന്നെ. അതാണ് അതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ നോട്ടിഫിക്കേഷൻ ഹാബിറ്റ്സ്. പിന്നെ ട്വിറ്ററിന്റെ നമ്മുടെ സ്ക്രോളിങ് ഇത് പറഞ്ഞത് നമ്മള് സോഷ്യൽ ഡിലേമയിലും ഒരു ഓവർ ആർക്കിംഗ് തീമാണ് ഈ അൽഗോറിതംസ്, ലൈക് നമ്മൾ എന്താണ് കാണുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നു എന്നുള്ളത്. അൽഗോറിതം ഡിസൈഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, കാരണം ആൾക്കാർ ഡിസൈഡ് ചെയ്യുന്നതിനേക്കാൾ അൽഗോറിതം ഡിസൈഡ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അറ്റ്ലീസ്റ്റ് അൽഗോറിതം എന്തെങ്കിലും ഒക്കെ അറിഞ്ഞിട്ട് ആരും ഡിസൈഡ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു.
പക്ഷെ ഇല്ല, അൽഗോറിതം ഡിസൈഡ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് വളരെ എന്താ റൈറ്റിസ്റ്റോ അല്ലെങ്കിൽ വളരെ ലെഫ്റ്റിസ്റ്റോ ഏതെങ്കിലും എക്സ്ട്രീം എടുക്ക ആ രീതിയിലോ അതിനകത്ത് തന്നെ ഒരു ഇതായിട്ട് അതായിട്ട് കാണിക്കുന്നുണ്ട് അവര്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണുന്ന ന്യൂസ് അത് മാത്രമായി തീരും. നമുക്ക് മറ്റേ ദ അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി നമുക്ക് മിസ്സിംഗ് ആവും. ആക്ച്വലി ടു ബി ഓണസ്റ്റ് മീഡിയ ഇപ്പൊ അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞെങ്കിലും ശരിക്കും മീഡിയ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ റിയൽ ആയിട്ട് ഒരു ന്യൂസ് ചാനൽ കാണുമ്പം കിട്ടേണ്ടത് ഈ അൽഗോറിതം ഡിസൈഡ് ചെയ്യുന്ന ഈ വൺ സൈഡ് ഓഫ് ദ സ്റ്റോറി ആയിരിക്കില്ല.
ബേസിക്കലി എക്കോ ചെയ്യാൻ പറഞ്ഞു പറയുന്ന പ്രോസസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ റൈറ്റ് വിങ് അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസ്പിറസി തിയറി കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതേ കണ്ടന്റ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അൽഗോറിതത്തിന്റെ ഹാബിറ്റ്. അതിപ്പോ യൂട്യൂബിന്റെ അൽഗോറിതംസും ട്വിറ്ററിന്റെ അൽഗോറിതംസ് എല്ലാം ചെയ്യുന്ന സെയിം തിങ്. പക്ഷെ അതില് പറയാനുള്ളത് ഇപ്പോ ഞാൻ ജീനയുടെ ഫീഡാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നതെങ്കിൽ, ലൈക് ഞാനിപ്പോ കെ പോപ്പിന്റെയും കെ ഡ്രാമയുടെ എല്ലാം ഫീഡ് എനിക്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് അല്ല, എക്സാമ്പിൾ
എനിക്ക് ഓർമ്മയില്ല അത്രക്കും റെക്കമെൻഡേഷൻ കേപ്പോപ്പും കേട്രാമ എന്നാലും നീ പറ എനിക്ക് വെക്കേ. ശരി, ഓക്കേ,
ശരി, ജീനിയുടെ റെക്കമെൻഡേഷൻ പറയും, ഞാൻ അത് എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം.
പറഞ്ഞു, കുഴപ്പമില്ല,
മതിയല്ലേ? ശരി, ഓക്കേ, കേപ്പോപ്പും കേട്രാമയൊക്കെ എനിക്ക് വന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമില്ല, ലൈക് ഞാൻ കാണേണ്ട കണ്ടന്റ് മാത്രമേ എന്തായാലും ഞാൻ കാണൂ. ഇപ്പൊ കെ പോപ്പും കെ ഡ്രാമയും വന്നാൽ പോലും ഞാനത് കാണില്ല. സോ അവിടെ പ്രത്യേകിച്ച് ആർക്കും ഉപകാരമില്ലാത്ത കണ്ടന്റ് ആണ് വരുന്നത് എന്നുള്ളതാണ് കേസ് വരുന്നത്. ഇനി ഇത് ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് അൽഗോരിതത്തിന് അറിയാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും ഈ കോൺസ്പിറസി തിയറീസിന്റെ കേസിൽ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മളൊരു കോൺസ്പിറസി തിയറി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കോൺസ്പിറസി തിയറിയായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ മാത്രം പോസ്റ്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിന്റെ കുറെ എക്സ്പെരിമെന്റ്സും ഉണ്ട് യൂട്യൂബിന്റെ, ലൈക്ക് ഇത് ഫിൽട്ടർ ബബിൾ ബേസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം എന്നുള്ള പോലത്തെ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. പക്ഷെ അത് സക്സസ്ഫുൾ ആയ എക്സ്പെരിമെന്റ്സ് അല്ല. കാരണം ഇപ്പോ ഫ്ലാറ്റ് ഏർത്തേഴ്സ് ഇപ്പോ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഫ്ലാറ്റ് ഏർത്തേഴ്സിന്റെ ഒക്കെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. പണ്ടും ഫ്ലാറ്റ് ഏർത്തേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഗ്രോത്ത് കൂടി വരുന്നത് ഇപ്പോഴാണ്. കാരണം അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴാണ്. കുറെ പേര് ഫ്ലാറ്റ് ഏർത്തിന്റെ വീഡിയോ ഇടുന്നു, അപ്പൊ നിങ്ങൾ ഒരു ഫ്ലാറ്റ് ഏർത്തിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫീഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് ഏർത്ത് വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നാൽ യു ബിക്കം എ ഫ്ലാറ്റ് ഏർത്തർ എന്ന് പറയുന്ന പോലെ യു ബിക്കം ഇൻഫ്ലുവൻസ്ഡ് ബൈ വാട്ട് എവർ ദേ ആർ സേയിങ്. സ്യൂഡോ സയൻസ് ആണ്, പക്ഷെ വി നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ യു നോ ഇൻടു സ്യൂഡോ സയൻസ്, സോ അതിനിപ്പോ ആരും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ അപ്പൊ ഈ കോൺസ്പിറസി തിയറി സബ്സ്ക്രൈബ് ചെയ്ത് യു ബിക്കം ലൈക്ക് എ ഫ്ലാറ്റ് ഏർത്തർ. പക്ഷെ അത് അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ള നേരത്താണ് പ്രശ്നം വരുന്നത്. നമ്മൾ ഫ്ലാറ്റ് എർത്തർ എന്ന് പോയി നിൽക്കുന്ന അവിടെ അത് അവസാനിച്ചിരുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അവിടെ നിന്ന് വീണ്ടും കുറെ കോൺസ്പിറസി തിയറീസ് കൂടി ഉണ്ടാകുന്നു, ആ കോൺസ്പിറസി തിയറീസിൽ കൂടി നമ്മൾ പോകുന്നു, അങ്ങനെ ഒരു ലൂപ്പ് സ്ട്രക്ചറിലേക്ക് ഇത് മാറി നീങ്ങി നീങ്ങി പോകും എന്നുള്ളതാണ്.
പക്ഷെ ഇങ്ങനെ ഒരു 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 നമ്മള് ഒരു സൈഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്ഷൻ സോഷ്യൽ മീഡിയ നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ പറയുമ്പോഴും There are a lot of opportunities. എനിക്കറിയാവുന്ന ഒരുപാട് പേര് അവർക്ക് ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു ഒരു സിംഗർ ഉണ്ട്, ആൻഡ് ഷി ഗോട്ട് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫ്രം സോഷ്യൽ മീഡിയ. അവരുടെ പാട്ടുകൾ കേട്ട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ നല്ല എക്സ്പോഷ്യർ ഒക്കെ കിട്ടിപ്പോകുന്നവരുണ്ട്, സോഷ്യൽ മീഡിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഫേമസ് ആയി അങ്ങനെ എന്താ ഒരു ഒരു പ്ലാറ്റ്ഫോം തുടങ്ങി അങ്ങനെ കയറി പോകാൻ പറ്റുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ ബേസിക്കലി ഒരു ടൂൾ എന്ന രീതിയിൽ നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ ഐ തിങ്ക് നമുക്ക് ഹ്യൂമൻസ് അല്ലേ, ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു വാക്കത്തി കിട്ടിയാൽ നമുക്ക് വാക്കത്തി വെച്ച് ഒരാളെ വെട്ടാനും പറ്റും, നല്ല രീതിക്ക് വീട്ടുപണിക്ക് തേങ്ങ ഉടയ്ക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാനും പറ്റും. അപ്പൊ ആസ് എ ടൂൾ സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ടു ആൻ എക്സ്റ്റെന്റ് ഹ്യൂമൻസ് അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അതിനെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കുന്നത്. അതായത് ഈ ഫ്ലാറ്റ് എർത്തർ അല്ലെ കോൺസ്പിറസി തിയറിയുടെയും അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് വീഡിയോസും അങ്ങനെ റിക്രൂട്ട് ചെയ്യാനുള്ള ടൈപ്പ് ആളുകളൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വേറെ ആളുകളും അതിനകത്ത് വീഴത്തില്ല. സി അപ്പൊ നമ്മുടെ ഈ അൽഗോരിതത്തിന് പുഷ് ചെയ്യാനായിട്ടുള്ള നെഗറ്റീവ് സാധനങ്ങളും വരില്ല, നെഗറ്റീവ് സാധനങ്ങൾ ഇടുന്നതും ഹ്യൂമൻസ് ആണല്ലോ.
ജീന ഇൻസ്റ്റാഗ്രാമിൽ ബിസിനസ് നടത്തുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ്, നമ്മളുടെ അടുത്ത ഗസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സക്സസ്ഫുൾ ബിസിനസ് നടത്തുന്ന ആളാണ്, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ വെൽക്കം ചെയ്യുന്നത് അർച്ചിത, അവർ ഫ്രണ്ട് ആൻഡ് എന്റർപ്രണർ. ഹായ് അർച്ചിത.
ഹലോ ഹലോ, വെൽക്കം വെൽക്കം ടോട്ടൽ പാത്രം.
താങ്ക് യു.
ഈ ബിസിനസ് ഇൻസ്റ്റാഗ്രാമിൽ റൺ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണെന്ന് പറയാൻ പറ്റും അർച്ചിത? ലൈക്ക് സാധാരണ വെബ്സൈറ്റിന് പകരം,
സാധാരണ വെബ്സൈറ്റ് നമുക്കിപ്പം എല്ലാവർക്കും അറിയാം, നമ്മൾ പണ്ട് തൊട്ട് ആർക്ക് വേണമെങ്കിലും ചുമ്മാ വെബ്സൈറ്റില് ചുമ്മാ പോവാ ക്ലിക്ക് ചെയ്യുക അതൊക്കെ ഡീറ്റെയിൽസ് വരും. പക്ഷെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ആയത് ഇപ്പം ഈ അടുത്താണ്. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇൻസ്റ്റാഗ്രാം എന്ന് ഇപ്പൊ പറയുള്ളൂ, ബിക്കോസ് അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോകുന്നത് ഫുൾ ഇൻസ്റ്റാഗ്രാം. അപ്പം എക്സ്പെഷ്യലി ഇപ്പൊ ഒരു എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം കൊറോണ ഈ ടൈമൊക്കെ ആയിരുന്നപ്പോ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലാണ് മോതി. അപ്പം ആ ഒരു റീച്ച് കിട്ടാനും പിന്നെ കുറച്ചും കൂടി ആൾക്കാർ സോഷ്യൽ മീഡിയ ആണ് എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനെക്കാളും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, എന്റെ വെഡിങ് ടൈമിൽ ഞാൻ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയായിരുന്നു വെറുതെ ആൾക്കാരിൽ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ആൾക്കാരുടെ കൗണ്ട്, വെഡിങ് ഗസ്റ്റ് ഒക്കെ അറിയാനായിട്ട് ഒരു കൗണ്ട്, പിന്നെ ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ നമുക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ കാണാൻ പറ്റും. പക്ഷെ ആസ് എക്സ്പെക്ടഡ് തന്നെ വെബ്സൈറ്റിന് ഞാൻ വെബ്സൈറ്റിൽ എല്ലാവർക്കും അയച്ചു കൊടുത്തു, പ്ലസ് ഇൻസ്റ്റാഗ്രാമിൽ എന്റെ കുറച്ച് പോസ്റ്റും അങ്ങനെയും കുറെ ആൾക്കാർക്ക് അയച്ചു കൊടുത്തു. ആസ് എക്സ്പെക്ടഡ് വെബ്സൈറ്റ്സിന് ഒട്ടും റീച്ച് ഉണ്ടായിരുന്നില്ല, ഒരാൾ കൂടി ഇൻട്രസ്റ്റഡ് അല്ല ആ വെബ്സൈറ്റ് ഇങ്ങനെ എടുത്ത് അതിങ്ങനെ നോക്കാൻ. പക്ഷെ അറ്റ് സെയിം ടൈം സോഷ്യൽ മീഡിയയിൽ ഒരു സാധനമാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണാനും പിന്നെ നമുക്ക് ചാറ്റ് ചെയ്യാനാണെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ കിട്ടും. അപ്പൊ കുറച്ചുകൂടി ലൈവ്ലി ആണ് സോഷ്യൽ മീഡിയ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബിസിനസ് കിട്ടും, ഒരു ഭയങ്കര ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഭയങ്കര വലിയൊരു ഇൻസ്റ്റാഗ്രാം എന്ന് തോന്നി. അതുകൊണ്ട് ജസ്റ്റ് അതിൽ തുടങ്ങാന്ന് വെച്ചു. പക്ഷെ അതിലാണ് ആക്ച്വലി ഭയങ്കര സക്സസ്ഫുൾ ആയതും. ഇപ്പം അങ്ങനെ എന്തോരം ഇപ്പം നമുക്ക് കുറെ സാധനം ഒരാൾ ഓഫ്ലൈൻ ആയിട്ട് ഇങ്ങനെ വിൽക്കുന്നതും പക്ഷെ സെയിം ടൈം സോഷ്യൽ മീഡിയയിലായിട്ട് ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നതും എന്താണെങ്കിലും റീച്ച് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ലെവലിൽ. അങ്ങനെ അതിൽ തുടങ്ങാന്ന് വെച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടി. അപ്പൊ സന്തോഷം.
ചെറിയ കുറച്ച് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കി ജീവിച്ചു പോവാം എന്ന് വിചാരിച്ച എനിക്കൊരു അടിയാണ്. പക്ഷേ
അങ്ങനെ ഉദ്ദേശിച്ചല്ല. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് വെബ്സൈറ്റ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഉണ്ടാക്കി അത് ഈ സോഷ്യൽ മീഡിയനെക്കാളും ഇൻട്രസ്റ്റിംഗ് ആക്കുകയാണെങ്കിൽ ഒഫ്കോഴ്സ് അത് എപ്പോഴും ആൾക്കാര് ചൂസ് ചെയ്യും. പക്ഷെ എനിക്ക് അത്രയും കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ അതാണ് കേട്ടോ സോഷ്യൽ മീഡിയ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്.
അതത്രേ ഉള്ളൂ, ഞാൻ അടുത്തത് ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കാനാണ് പോകുന്നത്.
ഇൻസ്റ്റാഗ്രാം
അതെ, ഇനിയിപ്പോ ചെറിയ വെബ്സൈറ്റ് അല്ലെങ്കിൽ പിടിച്ചിട്ട് കാര്യമില്ല.
അർച്ചിതയുടെ ബിസിനസ് പൂരൻ പോളീസിനെ പറ്റി കുറച്ച് പറയാമോ? പിന്നെ ഒരു ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ലൈഫിനെ പറ്റിയും കുറച്ച് പറയാമോ? എങ്ങനെയാണ്, എത്രത്തോളം ബിസി ആണ്, കൂടുതൽ സമയം ഫോണിലാണോ, അതോ എങ്ങനെയാണ് ആ ലൈഫ്?
ഓക്കെ, ആദ്യം എന്റെ ബിസിനസിനെ പറ്റി പറയാം. ബിസിനസിനെ പറ്റി ആക്ച്വലി ഇത് നമ്മൾ ഓൾ ഓഫ് എ സഡൻ തുടങ്ങിയ ഒരു സാധനമാണ്. അപ്പൊ എനിക്ക് ആക്ച്വലി ബിസിനസ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പണ്ടോട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ ഈ പൂരൻ പോളി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആക്ച്വലി ബോളി എന്നാണ് എല്ലാരും പറയാം. അപ്പം അതിന് പൂരൺപോളി എന്ന് പല ഇത് നെയിംസ് ഉണ്ട്. അപ്പം ഈ ഒരു സാധനം നമുക്ക് ട്രിവാൻഡ്രത്ത് കുറെ കിട്ടും, പിന്നെ കൊച്ചിയിലൊക്കെ അത്രയും കിട്ടില്ല. അപ്പൊ പക്ഷെ എനിക്ക് ഭയങ്കര എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഒരു സാധനമാണ് ഈ സാധനം. അപ്പം പക്ഷെ ആൾക്കാർക്ക് അത് എത്രമാത്രം ഇഷ്ടമാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു ദിവസം ജസ്റ്റ് ഓൾ ഫോർ സഡൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ടാക്കി, ജസ്റ്റ് രണ്ടു മൂന്ന് ഫോട്ടോ ഇട്ടു. കാരണം വീട്ടിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും, അപ്പൊ അതിന്റെ ജസ്റ്റ് ഫോട്ടോ എടുത്തു വിട്ടു. എത്രത്തോളം ഇത് സക്സസ് ആവുന്നു ഒന്നറിയില്ല. അപ്പം അങ്ങനെ ചെയ്തിട്ട് ആ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പം ഇങ്ങനെ എൻക്വയറീസ് വരാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നി ഓ ഇത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പം ചില ആൾക്കാർക്ക് അറിയില്ല ഇത് എന്താ, ഇപ്പൊ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പക്ഷെ ആൾക്കാരിങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് എല്ലാവർക്കും ഇഷ്ടമായപ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത്. ഓ ഇത് കൊച്ചിയില് ആക്ച്വലി അത്രയും ഇല്ലാത്തൊരു സാധനമാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിച്ചിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പം നമുക്കും ഭയങ്കര ഒരു എന്താ ഒരു മോട്ടിവേഷൻ ആണ് അത് കൂടുതൽ ഉണ്ടാക്കാനും ആൾക്കാർക്ക് എത്തിക്കാനും. അങ്ങനെ ഫുൾ ടൈം ഫോണിലാണോ എന്ന് ചോദിച്ചാല് ആണെന്നും പറയാം അല്ലാന്നും പറയാം. പക്ഷെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ആക്ച്വലി അതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ എനിക്ക് ആക്ച്വലി വർക്ക് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് കൂടെ തന്നെയാണ് ഈ ബിസിനസ്സും ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഒത്തിരി ആദ്യമൊക്കെ അങ്ങനെ മെസ്സേജ് ഒന്നും വരില്ല. പക്ഷെ പിന്നീട് നമുക്ക് ഇങ്ങനെ കുറെ റീച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മെസ്സേജ് വരാൻ തുടങ്ങിയത്. അപ്പം പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റീച്ച് കുറയാൻ ചാൻസ് ഉണ്ട് ഇതില്. അപ്പം നമ്മളിങ്ങനെ ഫോട്ടോസ് ഇടുക, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, അപ്പൊ അങ്ങനെയാണ് പിന്നെ ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറയാം. അങ്ങനെ വെച്ച് നോക്കുമ്പോ പിന്നെ പിന്നെ പിന്നെയാണ് നമുക്ക് ഫോൺ ഫുൾ ടൈം ഇങ്ങനെ കുറെ മെസ്സേജസ് വരുമ്പോ ഫുൾ ടൈം ഫോണില് ഇത് ചെയ്യണം. പക്ഷെ ആക്ച്വലി അത് ത്രൂ ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. ആദ്യമൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷെ പിന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അപ്പം ആ ഒരു പോർഷൻ ഫുൾ ടൈം ഫോണിലാണോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇൻഫ്ലുവൻസർ ആസ് ഇൻ ഞാൻ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് ഇൻസ്റ്റഗ്രാം അതല്ലാതെ ഉള്ള എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഞാൻ ഇടുന്ന നോർമൽ പോസ്റ്റ് അതൊക്കെ ഉള്ളൂ. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ നോക്കുമ്പോൾ ഒത്തിരി വേറെ ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ വലിയ ഇൻഫ്ലുവൻസർ ഒന്നല്ല.
ജസ്റ്റ്
അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. വേണമെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ഒരാളെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക നല്ല രീതി നല്ല കാര്യങ്ങൾ, പിന്നെ ഇത് ചെയ്യാൻ പാടില്ല ചെയ്യരുത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ആൾക്കാരോട് പറയാനായിട്ട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ വേണമെങ്കിൽ അത് പറയാം. അങ്ങനെയാണല്ലോ നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്, ഇൻഫ്ലുവൻസിങ് പീപ്പിൾ.
ചോദിക്കാൻ കാരണം ഞാൻ ഒരുപാട് അർച്ചിതയുടെ പോസ്റ്റ് ഒക്കെ കാണാറുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എന്താ ബ്യൂട്ടി ബേസ്ഡ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് കുറെ പോസ്റ്റുകൾ അർച്ചിത ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡ്രസ് അപ്പം ആ ഒരു പാത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ് വളർന്നു വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേര് കാണും. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണല്ലേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു ഇങ്ങനൊരു ഒരു പ്രശ്നം ഒരു നെഗറ്റീവ് സൈഡും ഈ സോഷ്യൽ മീഡിയയ്ക്കും ഉണ്ട്. അപ്പം അർച്ചിതയുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാം വിട്ടുപോകാനും പറ്റത്തില്ലല്ലോ, കാരണം അവർക്ക് അവരുടെ താല്പര്യം അവിടെ ആയിരിക്കും. അങ്ങനെയുള്ളവര് എങ്ങനെ ഇത് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ അഡിക്റ്റീവ് ആകാതെ ലൈക്കുകളുടെ പുറകെ ഓടേണ്ടി വരാതെ കുറച്ചും കൂടെ അത് ഒരു ഭാഗത്ത് ഇപ്പൊ അർച്ചിത പറഞ്ഞ അർച്ചിതയ്ക്ക് ഒരു ഫുൾ ടൈം ജോബ് ഉണ്ട്, വേറൊരു ബിസിനസ് ഉണ്ട്, അതിന്റെ സൈഡിലാണ്
അങ്ങനെ ചോദിക്കുന്ന ഏറ്റവും റോങ് പേഴ്സൺ ആയിരിക്കും ഞാൻ. കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ വീട്ടിലെല്ലാവരും പറയും നീ ഫുൾ ടൈം ഫോണിലാണ്. അപ്പം അങ്ങനെ ഒരു ഉപദേശമായിട്ടൊന്നും കൊടുക്കാനില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലൈക്കിന്റെ പുറകെ ഓടുക, എനിക്ക് അയ്യോ എനിക്ക് ഇത്ര ഫോളോവേഴ്സേ ഉള്ളൂ, എനിക്ക് ഇത്ര ലൈക്സ് കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പൊ ഒരു ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതാണ് സോഷ്യൽ മീഡിയനെ ഏറ്റവും ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് ആക്കുന്നേന്ന് എനിക്ക് തോന്നുന്നു. ഒരു റേസ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു ഫാസിനേറ്റിംഗ് മോണോപോളിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ളവരെ ആൾക്കാരെ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. നമ്മൾ നമ്മൾ തന്നെ ആയിട്ട് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആൾക്കാരിൽ നമ്മൾ എത്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ വേറൊരാളെ മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ അയാൾക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്യുക, ഇയാൾ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ വരുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ഇടുക, നമുക്ക് നമ്മൾ തന്നെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആസ് ത്രൂ ടൈം എല്ലാം ശരിയായിക്കോളും. മാനേജിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ പറയാ, എന്തായാലും ഒരു ദിവസം ഇപ്പൊ ഭയങ്കരമായിട്ട് ഈ ഇൻഫ്ലുവൻസർ ആണെങ്കിലും നമ്മളൊരു ഓൺടർപ്രണർ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാതെ പറ്റില്ല. ജീന പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് മൊത്തത്തിൽ അങ്ങനെ മാറ്റി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പിന്നെ അതിലൊരു ആ ഒരു ബിസിനസ് തന്നെയാ പോകുന്നത്. ബിക്കോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു കസിൻ ഉണ്ട്. അപ്പൊ അവൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ കൊറേ പ്രാങ്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു ദിവസം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ജീനയ്ക്കും ആർമിക്കും ഒക്കെ അറിയായിരിക്കും നമ്മൾ ഇടയ്ക്ക് ഒരു ടൈമില് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേര് മാറ്റാനായിട്ട് ഒരു 3 times ആ വേറെ പേര് മങ്കി ഡോങ്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻറ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എൻറ്റർ ചെയ്യാൻ പറഞ്ഞപ്പം പിന്നെ 3rd time കഴിഞ്ഞാൽ നമുക്ക് ആ പേര് പിന്നെ മാറ്റാൻ പറ്റാതെ വരും. കൊറേ പേര് പൊറോട്ട ചില്ലി ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറൈറ്റി പേരുകളൊക്കെ ഇങ്ങനെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കസിൻ അവള് ഒരു മ്യൂസിഷ്യൻ ആണ്. അപ്പൊ അവള് അവളുടെ ലൈഫ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അവളുടെ അതിലാണ്, അത് കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നതും അവൾക്ക് വർക്ക് കിട്ടുന്നതും ഒക്കെ. അപ്പൊ ഞാൻ അവളോട് അത് പറഞ്ഞു, അവളത് ചെയ്തു. പക്ഷെ അവളത് റിയൽ ആണെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് അവൾ എന്നെ ആക്ച്വലി കൊറേ ചീട്ട് വിളിച്ചു. അവൾ എന്നിട്ട് പറഞ്ഞത്, ദിസ് ഇസ് മൈ ലൈഫ് ആൻഡ് ദിസ് ഇസ് ഹൗ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് മീ. അപ്പം ഇതില് ഇഫ് യു പ്ലേ വിത്ത് ദിസ് ദെൻ ഹെർ ഫുൾ കരിയർ ഇസ് എഫക്റ്റഡ് എന്നാ പറഞ്ഞത്. അപ്പം അന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായി ഇതിന്റെ ഒരു സീരിയസ്നെസ്, അവർ എത്രത്തോളം ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒരാളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഫുൾ മാറ്റി വെച്ചിട്ടുള്ളൊരു ലൈഫ് ആക്ച്വലി അതില് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റില്ല. അതല്ലാതെ നമുക്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും, ലൈക്ക് കുറച്ച് ടൈം ഇത് ചെയ്യാം, പിന്നെ നമ്മൾ വേറെ വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ ഫുൾ ടൈം ഒരു കാര്യത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് അപ്പൊ ബാക്കിയുള്ളൊരു ഇതിനെ അത് എഫക്ട് ചെയ്യും. അപ്പൊ ബാലൻസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്.
അർച്ചി ഇപ്പോ ജസ്റ്റ് അത് ചോദിക്കാൻ ഏറ്റവും റോങ് ആയിട്ടുള്ള ആളായിരിക്കും ഞാൻ എന്ന് പറഞ്ഞ് തുടങ്ങിയതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, ഇൻസ്റ്റാഗ്രാമിന്റെ യൂസേജ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? എത്രയാണ് ഞങ്ങളോട് ഒന്ന് പറയാമോ?
ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് ഫോൺ ഇൻസ്റ്റാഗ്രാം ആണ്. ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
ആപ്പ് തുറന്നിട്ട് യുവർ ആക്ടിവിറ്റി ഒന്ന് കേറി ഞങ്ങളുടെ അടുത്തൊന്ന് പറയാവോ?
നോക്കട്ടെ, ആൾക്കാര് ബോധം കെടാതിരുന്നാ മതിയായിരുന്നു. നോക്കട്ടെ,
തുറക്കുന്നതിന് മുന്നേ അർച്ചന എത്രയാ പ്രതീക്ഷിക്കുന്നതെന്നൊന്ന് പറയാമോ?
ഒരു എനിക്കറിയില്ല, ഒരു 6-7 hours. പക്ഷെ എന്റെ പ്രതീക്ഷിച്ച തെറ്റിച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഉള്ളത്. 3 hours 56 minutes എന്നാ കാണിക്കുന്ന ടൈം ഓൺ ഇൻസ്റ്റാഗ്രാം ഡെയിലി ആവറേജ്.
ഓക്കേ,
ഇല്ല ഞാൻ വിചാരിച്ചു അത്രയും മോശമായില്ല. ഡെയിലി ആവറേജ് 3 hours 56 ആവാൻ വഴിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ തെറ്റിയതായിരിക്കാനാ ചാൻസ്.
കിറ്റിയുടെ ഒരു അഡ്വൈസ്, കിറ്റി ഇത്രയും നാളും എന്താ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇങ്ങനെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു യൂസ് ചെയ്തു നിന്നു, ഒരു അഡിക്ഷനും തോന്നുന്നില്ല, എപ്പോ വേണമെങ്കിലും ഫോൺ മാറ്റി വെച്ച് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഒരു മൈൻഡ് സെറ്റ് വന്നു എന്നൊക്കെ പറയുന്നത്, അപ്പം ഇച്ചിരി അഡിക്ഷൻ ഉള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കാതെ, സോഷ്യൽ ഡിലമ എന്ന് പറയുന്ന നമ്മുടെ സിനിമയ്ക്ക് തന്നെ പറയണ ഒരു ഡയലോഗാണ്, ആളുകൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഫോൺ നോക്കുക എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോഴേ, അതായത് വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇല്ല അവർക്ക്, അത്രയും ഇതായിട്ടാണ് രാവിലെ എഴുന്നേക്കുന്നത് പോലും. അപ്പൊ അങ്ങനെയുള്ളവരോട് ഒരു അഡ്വൈസ് എന്താ പറയുന്നത്, എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെ നിർത്താം?
അഡ്വൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ആദ്യം തന്നെ ലൈക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മിക്കവർക്ക് എന്തായാലും അവർക്ക് പറ്റൂല. കാരണം അപ്പൊ നമ്മളെ യൂസേജ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നോക്കണം. ബിക്കോസ് ഇപ്പൊ ഫസ്റ്റ് ചെയ്തിനിടയിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഒരെണ്ണം യൂസ് ചെയ്യാതെ ഇപ്പൊ ഇൻസ്റ്റാ FB ലൈക്ക് എല്ലാം ഫുൾ ടൈം യൂസ് ചെയ്യുന്നവർ ഇപ്പൊ ഇതിൽ ഒന്നിലോട്ട് ഓരോന്നിലും കുറച്ച് കുറച്ച് ടൈം കുറച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ ലൈക്ക് അവർക്ക് തന്നെ അറിയാലോ, കാരണം നമ്മളിപ്പോ ഇപ്പം ഇത്ര ലൈക്സ് കിട്ടിയില്ലെങ്കിൽ ഓക്കെ ലൈക്ക് 5 മിനിറ്റ്സ് കൂടുമ്പോ ഓക്കെ ഇത്ര ലൈക്സ് ആയി, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് കമന്റ് ഇട്ടു, ലൈക്ക് ഇവർ ഇത്രയും ലൈക് ആക്ഷ്യസ് ആ, കാരണം അവർ അതുപോലെ എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ളവരിൽ നിന്ന് കുറച്ചുകൂടെ ലൈക്ക് വേറെ ആക്ടിവിറ്റീസിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കണം. ഇപ്പം ലൈക്ക് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഒരു എങ്ങനെയെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ആ ടൈം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ വല്ല ഹോബീസ് ചെയ്യുക, അല്ലെങ്കിൽ ഹോബീസ് ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ വല്ല വായിക്കുക, ബുക്സ് റീഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എഴുതി മാറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു.
നല്ലൊരു അഡ്വൈസ് ആണ്. പിന്നെ പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം കിട്ടി, ഇത്രയും ഇങ്ങനെ ഉള്ളവരുടെ ഇടയിലായിരിക്കുമല്ലോ കിറ്റിയും ജീവിച്ചിട്ടുണ്ടാവും, അതായത് ഇങ്ങനെ ഒത്തിരി അഡിക്ഷൻ ഉള്ള, അപ്പൊ അവരുടെ ഒക്കെ ഭാഗത്ത് നിന്ന് എപ്പോഴേലും ഒരു ഫോഴ്സ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വാ എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഫോഴ്സ്ഫുൾനെസ് അനുഭവിച്ചിട്ടുണ്ടോ?
അങ്ങനെ ലൈക് ഫോഴ്സ് ചെയ്തിട്ടില്ല, പക്ഷെ അറ്റ് ടൈംസ് എനിക്ക് തോന്നാറുണ്ട് ലൈക് യൂസ് ചെയ്തതിനേക്കാൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടല്ലോ. കാരണം ഇപ്പൊ നമ്മള് ഇപ്പൊ കോളേജിലൊക്കെ ആണെപ്പോഴും എല്ലാ വാട്സപ്പിൽ കൂടെ ഇപ്പൊ അസൈൻമെന്റ്സ് ഒക്കെ ആണെങ്കിലും അസൈൻമെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വല്ല ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്യണമെങ്കിലും കൂടുതലും നമ്മൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പ്സ് ആണ് യൂസ് ചെയ്യാറ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൈക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് യൂസ് ചെയ്യാത്തതിന്റെ സിറ്റുവേഷനിൽ അങ്ങനെ ചിലപ്പോൾ എനിക്ക് പണിയിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും ലൈക് ഫ്രണ്ട്സിനോട് 24/7 ചോദിച്ചോണ്ടിരിക്കില്ലല്ലോ, ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ എല്ലാവരോടും പറയാൻ പറ്റില്ല ഓക്കെ ഇങ്ങനെ ഒരെണ്ണം വന്നു. അപ്പൊ നമ്മള് ലൈക്ക് യൂസ് ചെയ്യണം, പക്ഷെ നമ്മള് മിനിമൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ എങ്ങനെയാണ് കോളേജിൽ ഇപ്പൊ അസൈൻമെന്റ്സ്, ഇപ്പൊ ഓഫീസിലാണേലും ഇപ്പൊ അൺഒഫീഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിപ്പം മിക്കവാറും വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ ഒക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസും ഉണ്ട്. പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും റിവ്യൂസ് ഒക്കെ ഇപ്പൊ നമ്മൾ ട്രാവൽ എന്തിനും ട്രാവൽ പോകണേ, അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും റെസ്റ്റോറൻസിന്റെയോ എന്തിനും എന്തെന്ന് ചെയ്യണമെങ്കിൽ എന്തിന്റെ റിവ്യൂസ് അല്ലെങ്കിൽ അവരുടെ ഓഫീഷ്യൽസ് ആയിട്ട് അങ്ങനെയൊക്കെ കയറി നോക്കുമ്പോ ഈ സോഷ്യൽ മീഡിയയിലാകുമ്പോൾ നമുക്ക് കുറെ കൂടെ ലൈക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. കാരണം ഒത്തിരി പേര് യൂസ് ചെയ്ത് ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും ആ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടാനായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഞാനും ഇപ്പൊ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ലൈക്ക് ആ ഒരു ലിമിറ്റ് വിട്ടു പോകാതെ അതിനോട് ഒരു അഡിക്ഷൻ ഉണ്ടാവാതെ യൂസ് ചെയ്യേണ്ട എങ്ങനെയാ, അങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും.
ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് കൂടുതലും സജസ്റ്റ് ചെയ്തത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ആക്ടിവിറ്റി ടൈം സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സമയം യൂസ് ചെയ്യാൻ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. കഴിയവതും ഈ റെക്കമെൻഡേഷൻസ് അധികം ഫോളോ ചെയ്യാണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കാം. പിന്നെ പ്രൈവസി ഇഷ്യൂസ് ആണ് കൺസിഡർ എങ്കിൽ ഇപ്പൊ എസ്പെഷ്യലി ഗൂഗിളൊക്കെ എന്താ പറയാ, നമ്മുടെ എല്ലാ ഡേറ്റയും ഗൂഗിളിലാണ്. അപ്പൊ പ്രൈവസിയിൽ ഇടപെടാത്ത ബ്രൗസേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് പരമാവധി ഓഫ് ചെയ്ത് വെക്കുക. ഇതാണ് ഞാൻ കണ്ടെത്തിയ കുറച്ച് മെത്തേഡ്സ്.
അപ്പൊ വീണ്ടും ഇതുപോലെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ആഴ്ച അല്ല അതിന്റെ അടുത്ത ആഴ്ച കാണുന്നത് വരെ ദിസ് ഈസ് ബൈ ഫ്രം ജീന
ആൻഡ് ആഗ്നി. ബൈ ബൈ.
വന്നോ ചിത്തി വന്നോ ഇല്ല, വന്നോ ചിത്തി വന്നോ ഇല്ല.
ഓക്കേ, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യണം അല്ലേ?
ഓക്കേ, കൺക്ലൂഡ് ചെയ്തോ.
അല്ല അത് പ്രഷർ ചെയ്യല്ലേ.
Thank you.